आप सुन रहे हैं रेडियो रवीश।
नमस्कार, मैं रवीश कुमार। दिस पॉडकास्ट हैज बीन जनरेटेड बाय आर्टिफिशियल इंटेलिजेंस। द वॉइस यू विल नाउ हियर इज नॉट माइंड बट जनरेटेड बाय अ मशीन। वी आर ट्राइंग टू रीच न्यू ऑडियंसेस एंड दस मेकिंग यूज ऑफ व्हाट एआई हैज टू ऑफर। देयर माइट बी सम ट्रांसलेशन रिलेटेड इन एक्यूरेसीज। इन दैट केस प्लीज रेफर टू आवर मेन वीडियो।
ഹലോ, ഞാൻ രവീഷ് കുമാർ. ഉപ്പ് കഴിക്കുന്നത് ക്യാൻസറിനും ഹൃദയാഘാതത്തിനും കാരണമാകുന്നുവെങ്കിൽ ഒരാൾ എവിടെ പോകണം? ഇന്ത്യൻ വിപണിയിൽ ലഭ്യമായ ഉപ്പിന്റെ പല ബ്രാൻഡുകളിലും മൈക്രോപ്ലാസ്റ്റിക് കണ്ടെത്തിയിട്ടുണ്ട്. പാരിസ്ഥിതിക വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്ന ടോക്സെക്സ് ലിങ്ക് എന്ന NGO ആണ് ഉപ്പിലും പഞ്ചസാരയിലും പ്ലാസ്റ്റിക് കണികകൾ കണ്ടെത്തിയതായി പുതിയ റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഈ സ്ഥാപനം വിപണിയിൽ നിന്ന് നിരവധി ബ്രാൻഡുകളുടെ സാമ്പിളുകൾ എടുത്തു പരിശോധിച്ചു. ഉപ്പിലും പഞ്ചസാരയിലും മൈക്രോപ്ലാസ്റ്റിക് കണ്ടെത്തി. നിങ്ങൾ അത്തരം ഉപ്പും പഞ്ചസാരയും കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കും. ഈ പഠനത്തിൽ ടേബിൾ ഉപ്പ്, പാറ ഉപ്പ്, കടൽ ഉപ്പ്, പ്രാദേശിക അസംസ്കൃത ഉപ്പ് എന്നിവ ഉൾപ്പെടെ 10 തരം ഉപ്പ് പരീക്ഷിച്ചു. ഈ സാമ്പിളുകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വിപണികളിൽ നിന്നും വാങ്ങിയതാണ്. 2 ഉപ്പ് സാമ്പിളും 1 പഞ്ചസാര സാമ്പിളും ഒഴികെ ബാക്കിയെല്ലാം ബ്രാൻഡഡ് ആയിരുന്നു. എല്ലാ ഉപ്പ് പഞ്ചസാര സാമ്പിളുകളിലും നാരുകൾ, ഉരുളകൾ, ഫിലിമുകളുടെ കഷണങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ രൂപങ്ങളിൽ മൈക്രോപ്ലാസ്റ്റിക്സിന്റെ സാന്നിധ്യം ഫലങ്ങൾ കാണിച്ചു. ഈ മൈക്രോപ്ലാസ്റ്റിക്സിന്റെ വലിപ്പം 1 മൈക്രോൺ മുതൽ 5 മില്ലിമീറ്റർ വരെയാണ്. ഉപ്പിന്റെയും പഞ്ചസാരയുടെയും പേരിൽ പ്ലാസ്റ്റിക് കണികകൾ തിന്നുന്നതിനേക്കാൾ അപകടകരമായ മറ്റെന്താണ്? ഞങ്ങളുടെ പഠനത്തിലെ എല്ലാ ഉപ്പ് പഞ്ചസാര സാമ്പിളുകളിലും ഗണ്യമായ അളവിൽ മൈക്രോപ്ലാസ്റ്റിക്കുകളുടെ സാന്നിധ്യം ആശങ്കാജനകമാണ്. ദീർഘകാലമായി വിപുലമായ ഗവേഷണം ആവശ്യമാണെന്നും ഈ പഠനം നടത്തിയ സംഘടനയായ ടോക്സിക്സ് ലിങ്ക് അസോസിയേറ്റ് ഡയറക്ടർ സതീഷ് സിൻഹ പറഞ്ഞു. മനുഷ്യന്റെ ആരോഗ്യത്തിൽ മൈക്രോപ്ലാസ്റ്റിക്സിന്റെ ആരോഗ്യപരമായ പ്രത്യാഘാതങ്ങൾ. ആൻഡ് ക്വോട്ട്, എന്താണ് മൈക്രോപ്ലാസ്റ്റിക്സ്? സൂക്ഷ്മ പ്ലാസ്റ്റിക് കണങ്ങളെ മൈക്രോപ്ലാസ്റ്റിക് എന്ന് വിളിക്കുന്നു. അവയുടെ വലുപ്പം 5 മില്ലിമീറ്റർ മുതൽ 1 മൈക്രോമീറ്റർ വരെയാണ്. 1000 മൈക്രോമീറ്ററുകൾ 1 മില്ലിമീറ്റർ ആണ്. അതിനാൽ അവ എത്ര ചെറുതാണെന്നും ഞങ്ങൾ സംസാരിക്കുന്ന സ്കെയിലാണെന്നും നിങ്ങൾക്ക് ഊഹിക്കാം. നഗ്നനേത്രങ്ങൾ കൊണ്ടുപോലും അവരെ കാണാൻ കഴിയില്ല. നമ്മുടെ ആരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്ന ഇത്തരം രാസവസ്തുക്കളും മറ്റു മൂലകങ്ങളും എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നിർമ്മിച്ച ഈ ഉൽപ്പന്നങ്ങളിൽ ഇത്ര വലിയ അളവിൽ കാണപ്പെടുന്നത്? മുടി, ഉമിനീർ, ശ്വാസകോശം, വൃക്കകൾ തുടങ്ങി നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മൈക്രോപ്ലാസ്റ്റിക് കണ്ടെത്തിയിട്ടുണ്ടെന്ന് ടോക്സിക്സ് ലിങ്കിൽ നിന്നുള്ള റിപ്പോർട്ട് പറയുന്നു. കൂടാതെ മുലപ്പാൽ, മറുപിള്ള, നവജാത ശിശുക്കൾ, പ്ലീഹ, വൃക്ക, രക്തം, ബീജ സാമ്പിളുകളും. ഈ പ്ലാസ്റ്റിക് കണങ്ങൾക്ക് 3 പ്രാഥമിക വഴികളിലൂടെ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാൻ കഴിയും: വിഴുങ്ങൽ, ശ്വസനം, നേരിട്ടുള്ള ചർമ്മസമ്പർക്കം. എങ്ങനെ, എന്തടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തിയത് എന്നതിന്റെ എല്ലാ വിശദാംശങ്ങളും ഈ റിപ്പോർട്ട് നൽകുന്നു. ആർക്കും കാണാനും മനസ്സിലാക്കാനും ആവശ്യമെങ്കിൽ കൂടുതൽ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ വരുത്താനും കഴിയുന്ന തരത്തിൽ എല്ലാം സുതാര്യമായി അവതരിപ്പിക്കണമെന്നാണ് ശാസ്ത്രീയ ചിന്താഗതി അനുശാസിക്കുന്നത്. ഇങ്ങനെയാണ് ശാസ്ത്രം എല്ലാത്തരം അനാവശ്യ വിവേചനങ്ങളെയും മറികടക്കുന്നത്. ശാസ്ത്രീയ ചിന്തയുടെ ഭാഗം കൂടിയായ ഈ പഠനത്തിന്റെ നിഗമനം അവതരിപ്പിക്കുന്നതിനു മുമ്പ് തന്നെ അതിന്റെ പോരായ്മകൾ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. 15 സാമ്പിളുകൾ മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂവെന്നും അത് അപര്യാപ്തമായിരിക്കാമെന്നും ഭാവി ഗവേഷണത്തിന് ഈ പോരായ്മ പരിഹരിക്കാൻ കഴിയുമെന്നും അതിൽ പരാമർശിക്കുന്നു. 10 ഉപ്പ് സാമ്പിളുകളിലും 5 പഞ്ചസാര സാമ്പിളുകളിലും ഓരോന്നിലും പ്ലാസ്റ്റിക് കണങ്ങൾ കണ്ടെത്തിയതായി ടോക്സിക്സ് ലിങ്ക് അതിന്റെ റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്. 1 കിലോഗ്രാം ഉപ്പിൽ 6 മുതൽ 90 വരെ കണങ്ങൾ കണ്ടെത്തി. ഏറ്റവും കൂടുതൽ, ഏകദേശം 90 അയോഡൈസ്ഡ് ഉപ്പിൽ കണ്ടെത്തി. കൂടുതൽ സംസ്കരിച്ച അയോഡൈസ്ഡ് ഉപ്പിന്റെ സാമ്പിളുകളിൽ കൂടുതൽ പ്ലാസ്റ്റിക് കണങ്ങൾ കണ്ടെത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു. ഇത് എങ്ങനെ സംഭവിക്കുന്നു? എങ്ങനെയാണ് പ്ലാസ്റ്റിക് കണികകൾ ഉപ്പിലോ പഞ്ചസാരയിലോ പ്രവേശിക്കുന്നത്? അയോഡിൻ ചേർക്കുമ്പോൾ അസംസ്കൃത ഉപ്പിനേക്കാളും പാറ ഉപ്പിനേക്കാളും അയോഡൈസ്ഡ് ഉപ്പ് കൂടുതൽ സംസ്കരണത്തിന് വിധേയമാകുമെന്ന് വിശദീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നു. ഈ പ്രക്രിയയിൽ ഉപ്പ് വിവിധ യന്ത്രങ്ങളുമായും ഉപകരണങ്ങളുമായും സമ്പർക്കം പുലർത്തുന്നു. ഇത് മൈക്രോപ്ലാസ്റ്റിക്സ് ഉപ്പിന്റെ ഭാഗമാകാൻ അനുവദിക്കുന്നു. കൂടാതെ ഈ ഉപ്പ് പ്ലാസ്റ്റിക് പാക്കറ്റുകളിൽ ദിവസങ്ങളും മാസങ്ങളും സൂക്ഷിക്കുന്നത് ഉപ്പിലോ പഞ്ചസാരയിലോ പ്ലാസ്റ്റിക് കണികകൾ എത്താനിടയാക്കും. അയോഡൈസ്ഡ് ഉപ്പ് നിർമ്മിക്കുന്ന പരിസരത്ത് കൂടുതൽ പ്ലാസ്റ്റിക് കണങ്ങളുടെ സാന്നിധ്യവും ഉപ്പിലെ അവയുടെ അളവ് വർദ്ധിപ്പിക്കുന്നു. പ്ലാസ്റ്റിക് കണികകൾ ചെറുതാകുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നും ഇത് ഹാനികരമാണെന്ന് തെളിയിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കൂടാതെ ഈ ദിവസങ്ങളിൽ പാറ ഉപ്പ് പ്രചാരത്തിലുണ്ട്. പക്ഷേ അതിൽ മൈക്രോപ്ലാസ്റ്റിക്സും കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് ശുദ്ധമായ ഉപ്പും പഞ്ചസാരയും പോലും കഴിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എല്ലാവരുടെയും ആരോഗ്യം അപകടത്തിലാണ്. പലപ്പോഴും നമ്മുടെ രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കാൻ നമുക്ക് കഴിയാറില്ല. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഉപ്പ് കുറച്ച് അളവിൽ ഉപയോഗിക്കും. ഉപ്പിൽ മൈക്രോപ്ലാസ്റ്റിക് ഉള്ളപ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ദോഷകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഏത് രോഗമാണ് എന്തു മൂലമാണെന്ന് നമുക്കറിയില്ല, അവകാശപ്പെടാൻ കഴിയില്ല. പക്ഷേ ക്യാൻസർ വളരെ വേഗത്തിൽ വർദ്ധിച്ചു. ഈ കാരണങ്ങളെ നമുക്ക് നിസ്സാരമായി കാണാനാവില്ല. ഇന്ത്യയിൽ നിലവിൽ 26 ദശലക്ഷത്തിലധികം കാൻസർ രോഗികളുണ്ടെന്ന് 2024 ജൂണിൽ ദൈനിക് ഭാസ്കർ റിപ്പോർട്ട് ചെയ്തു. 2025 ആകുമ്പോഴേക്കും ഈ എണ്ണം 30 ദശലക്ഷത്തിലെത്തും. ക്യാൻസറിന്റെ കാര്യത്തിൽ ഇന്ത്യ ചൈനയ്ക്കും അമേരിക്കയ്ക്കും പിന്നിലാണ്. ഓരോ വർഷവും ഏകദേശം 1.5 ദശലക്ഷം പുതിയ കാൻസർ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. 2023 കാൻസർ ബാധിച്ചു മരിച്ചവരുടെ എണ്ണം 916,000. ഇന്ത്യയിൽ ശ്വാസകോശ കാൻസർ കേസുകളിൽ 90% പിന്നീടുള്ള ഘട്ടത്തിലാണ് കണ്ടെത്തുന്നത്. അതേസമയം ഈ കണക്ക് സ്തനാർബുദത്തിന് 50%. സെർവിക്കൽ ഓറൽ ക്യാൻസർ കേസുകളിൽ 70% ഒരു വികസിത ഘട്ടത്തിൽ എത്തുമ്പോഴാണ് കണ്ടെത്തുന്നത്.